ക്രിസ്തുവെക്കുറിച്ച് അസൂയ തോന്നരുത്, അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധരങ്ങൾ ഏറ്റിന് പറയുകയും ചെയ്യുന്നു. ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു. ജ്ഞാനി കരുത്തിനേക്കാൾ ബലവാനത്രേ, അറിവുള്ളവൻ ശക്തനേക്കാളും. വിവേകിയായ മാർഗദർശി ഉണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ വിജയം നേടാം. ജ്ഞാനം ഘോഷന് കയ്യെത്താത്ത ഉയരത്തിലാണ്, സദസ്സിൽ അവൻ വായ് തുറക്കുകയില്ല. തിന്മന്ദനിക്കുന്നവൻ ഉപജാപകൻ എന്ന് അറിയപ്പെടും. ദോഷൻ ആലോചിക്കുന്നതെന്ത് പാപമാണ്. പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നു. ആപൽക്കെട്ടങ്ങളിൽ പതറിപ്പോകുന്നവൻ ദുർബലനത്രേ. കൊലക്കെ കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക, കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക. ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? നിന്റെ ആത്മാവിനെ നിരിച്ചുകൊണ്ടിരിക്കുന്നവൻ അത് അറിയുകയില്ലേ? അവിടുന്ന് പ്രവർത്തിക്കത്തക്ക പ്രതിഫലമല്ലേ നൽകുക? മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്. നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയുമില്ല. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പ്രതികരിക്കരുത്. അവന്റെ ഭവനത്തെ ആക്രമിക്കുകയും വരുത്. എന്തെന്നാൽ നീതിമാൻ ഏഴുതവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ്. ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്. അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും വരുത്. സന്തോഷിച്ചാൽ കർത്താവിന് നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് നിന്റെ കോപം അകറ്റി കളയുകയും ചെയ്യും. തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട. ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും. മകനെ, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക. അവരെ ധിക്കരിക്കരുത്. എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിന്റെ വലിപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക? ഇനി പറയുന്നവയും ജ്ഞാനികളുടെ സൂക്തങ്ങളാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല. കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണെന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു. ജനതകൾ അവനെ വെറുക്കും. എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷം അനുഭവിക്കും. അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും. സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ്. ആദ്യം പുറത്തിലെ ജോലികൾ ക്രമപ്പെടുത്തുക. വയലിലും എല്ലാം സജ്ജീകരിക്കുക. അതിനുശേഷം വീട് പണി തുടങ്ങുക. അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത്. അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കുകയും വരുത്. എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും. അവൻ ചെയ്തതിനെ ഞാൻ പകരം ചെയ്യുമെന്നും നീ പറയരുത്. ഞാൻ അടുത്തന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു. നിലമാകെ കളക കൊണ്ട് മൂടിയിരുന്നു. അതിന്റെ കൽപ്പത്തി ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്യുന്നു. കുറച്ചുകൂടി ഉറങ്ങാം, വലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ, ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണി പോലെയും നിന്നെ സമീപിക്കും. യൂതരാജാവായ സിഹാക്കിയുടെ ആളുകൾ പ്രകടിപ്പിച്ചു വെച്ച സോളമന്റെ സുഭാഷിതങ്ങളാണ് താഴെ പറയുന്നവയും. നികൂഢത ദൈവത്തിന്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ്. വെള്ളിയിൽ നിന്ന് കിട്ടം മാറ്റി കളഞ്ഞാൽ പണിക്കാരന് പാത്ര നിർമ്മാണത്തിലുള്ള പദാർത്ഥമായി. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും. രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കരുത്. എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പിറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ്. കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ തിടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത്. എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരുവൻ തെളിയിച്ചാൽ എത്തിച്ചു. അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക. മറ്റൊരുവന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. അവനത് കേൾക്കാനിടയായാൽ നിന്നെ ഖണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കൃതി ഉണ്ടാവുകയും ചെയ്യും. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വെച്ച സ്വർണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസ്ത്രൻ സ്വർണം കൊണ്ടുള്ള കർണഭാരമോ കണ്ഠാഭരണമോ പോലെയാണ്. വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തു കാലത്ത് തണുപ്പമായി എത്തുന്ന മഞ്ഞു പോലെയാണ്. അവൻ യജമാനന്മാരുടെ മനസ്സിന് കുളിർമ നൽകുന്നു. കൊടുക്കാത്ത ദാനത്തെ കുറിച്ച് വൻപ് പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുസരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മൃദുലമായ നാവിന് കത്തസ്യെ പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. തേൻ കിട്ടിയാൽ ആവശ്യത്തിന് മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ ചെടുപ്പ് തോന്നി ഛർദ്ദിച്ചേക്കാം. അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഗതയോ വാളോ കൂരമ്പോ പോലെയാണ്. ആപൽക്കാലത്ത് അവിശ്വസ്യങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം കേടുള്ള പല്ലോ മുടന്തുകാലോ പോലെയാണ്. വിഷാദമഗ്നു വേണ്ടി പാട്ട് പാടുന്നത് കൊടും തണുപ്പിൽ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നത് പോലെയും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നത് പോലെയുമാണ്. ശത്രുമിനിശ്വർക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അതവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു. യേശുനി പറയുന്ന നാവരോഷവും കലഹക്കാരിയായ ഭാര്യയോടൊത്ത് വീടിനുള്ളിൽ പാർത്തുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്തൊരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ്. ദാഹാർത്ഥന ശീതജലം പോലെയാണ് ദൂരദേശത്തുന്ന സദ്വാർത്ത. ക്രിസ്തുന് വഴങ്ങുന്ന നീതിമാൻ കലങ്ങിയ അരുവിയോ മലിനമായ ഉറവയോ പോലെയാണ്. തേനധികം കുടിക്കുന്നത് നന്നല്ല. അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തു കാലത്ത് മഴയും പോലെ പോഷന് ബഹുമതി ഇണങ്ങുകയില്ല. പാറിപ്പോ പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന നീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ സാധാരണമായ ശാപം എങ്ങും മേയ്ക്കുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൻ, പോഷന്റെ മുതുകിന് വടിയും. പോഷനോട് അവന്റെ വിഡിത്തത്തിനൊപ്പിച്ച് മറുപടി പറയരുത്. നീയും അവന് തുല്യനെന്ന് വരും. പോഷന് തന്റെ പോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും. പോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത്. നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാല പോലെയാണ് പോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം. പോഷന് ബഹുമാനം കൊടുക്കുന്നത് കവണയിൽ കല്ല് കിട്ടി തൊടുക്കുന്നത് പോലെയാണ്. മദ്യപന്റെ കയ്യിൽ തുളഞ്ഞു കയറിയ മുള്ളു പോലെയാണ് പോഷന്മാരുടെ വായിൽ ആപ്തവാക്യം. വഴിയെ പോയ പോഷനെയോ മദ്യപനെയോ കുലുക്കി നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എഴുതുന്ന വില്ലാളിയെ പോലെയാണ്. പോഷത്തും ആവർത്തിക്കുന്നവൻ ശബ്ദിച്ച് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. ജ്ഞാനിയെന്ന് ഭാവിക്കുന്നവനേക്കാൾ പോഷന് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അലസൻ പറയുന്ന വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ചുഴലിക്കുറ്റിയിൽ കനകുന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അലസൻ കൈപാത്രത്തിൽ ആഴ്ച വയ്ക്കുന്നു. അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്. സഹതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള ഏഴുപേരേക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു. അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ചു നിർത്തുന്നവനെ പോലെയാണ്. അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്ക് മാത്രമെന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റേറിയുന്ന ഭ്രാന്തനെ പോലെയാണ്. വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു. യേശുനിക്കാരനില്ലാത്തിടത്ത് കലകം ശമിക്കുന്നു. കരികനലിനെയും വിറകഗ്നിയെയും എന്ന പോലെ കലകപ്രിയൻ ചെണ്ട ജ്വലിപ്പിക്കുന്നു. യേശുനിക്കാരൻ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷ്ണങ്ങൾ പോലെയാണ്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മലിന ഹൃദയം മറച്ചു വെക്കുന്ന മധുര വാക്കുകൾ മൺപാത്രത്തിന്റെ പുറത്തെ മെലുക്കുമണി പോലെയാണ്. മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത്, കാരണം അവന്റെ ഹൃദയത്തിൽ ഏഴും മ്ലേച്ഛതയുണ്ട്. അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചുവെച്ചാലും അവന്റെ ദുഷ്ടസംഗത്തിൽ വെച്ച് വെളിപ്പെടും. താൻ കുളിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും. കള്ളം പറയുന്നത് അതിനിരയായ വെറുക്കുകയാണ്. മുഖസ്തുതി പറയുന്ന നാവും നാശം വരുത്തി വെക്കുന്നു. നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട, ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്നും നീ അറിയുന്നില്ല. ആത്മപ്രശംസി ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ് നിന്റേതല്ലാതെ ചെയ്യേണ്ടത്. കല്ലിന് ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്. എന്നാൽ കോശന്റെ പ്രകോപനം ഇവ രണ്ടിനെയും കാൾ ഭാരമുള്ളതത്രേ. ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രിതമാണ്. എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക? തുറന്നു കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥ നിമിത്തമാണ്. ശത്രുവാകട്ടെ നിന്നെ ചെറുതരെ ചിന്തിക്കുക മാത്രം ചെയ്യുന്നു. ഉണ്ടു നിറഞ്ഞവനെ തേൻ പോലും മടുപ്പുണ്ടാകുന്നു. വിശക്കുന്നവന് കയ്പ് മധുരമായി തോന്നുന്നു. വീട് വിട്ടലയുന്നവൻ കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാണ്. തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിച്ഛേദിക്കുന്നവരുത്. ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയും വരുത്. അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം. മകനെ നീ ജ്ഞാനിയാവുക, അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക. എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും. വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു. അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക. പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. അതിരാവിലെ അയൽക്കാർ ഉച്ചത്തിൽ നേരിടുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും. ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ. അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചിറക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഇരുമ്പിരുമ്പന് മൂർച്ച കൂട്ടുന്നു, ഒരുവൻ അവരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു. അത്തിമരം വളർത്തുന്നവന്റെ അതിലിന്റെ പഴം തിന്നും. യജമാനനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാധിക്കുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗസ്തു ശോദരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ ധന്യമാക്കി തീർക്കുന്ന തമ്പുരാന് ശ്രേഷ്ഠമായ ആരാധനയും സ്തുതികളും ആമുഖമായിട്ട് സമയത്ത് അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് ധന്യമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത വളരെ സ്നേഹാദരവോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇത് ശിവജന ജ്ഞാനം സ്മൃതിപ്പാണ്ട് അക്കവണ്ണം എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതനായ അമ്മ വർഗീസ് വർഗീസ് അച്ഛനാണ്. അച്ഛന് അമേരിക്കയിൽ നേരത്തെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അച്ഛന് ഫാമിലി കോൺഫറൻസായിട്ട് വന്നിട്ടുള്ളതാണെന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ തിരക്കട്ട ദിനങ്ങളാണ് അച്ഛൻ്റെ. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ യാത്രയിലാണ്. പക്ഷേ യാത്രയിലാണെങ്കിൽ പോലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനും തിരുവചന ധ്യാനം നയിപ്പാൻ തക്കവണ്ണം താല്പര്യം കാണിച്ചു. വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. നിരന്തരം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അമേരിക്കൻ ഭദ്രാസനത്തിനുള്ളിലും കാനഡ പുറത്തുമായിട്ടൊക്കെയുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കും. ഇവിടെ സുവിശേഷ ഗീതങ്ങളിലെ വള്ളസുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. 69-ാമത്തെ ഗീതം. എന്നിനുള്ളിലെങ്കിലും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ, നീ വന്ന് എന്നിൽ അധിവസിക്കുക. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് വിശുദ്ധിയോടുകൂടി സ്വാഗതം ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായ അർത്ഥതലം അടങ്ങിയ ഒരു ഗീതമാണ്. തങ്കച്ചിറകടി പല പ്രാവശ്യം കേട്ടിട്ടും വിസ്മരിച്ചു പോകുന്ന എനിക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ദൈവമുമ്പാകെ നമ്മൾ ഈ ഗീതങ്ങളും പ്രാർത്ഥനകളും.
എന്നുള്ളിലെന്നും വാസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ, നീ വന്നെന്നിൽ എന്നോ വാദിവസിക്ക. വന്ന ഉന്നതനാം തങ്ക പ്രാവേ, നീ വന്നെന്നിൽ എന്നോ വാദിവസിക്ക. തങ്കച്ചിറകാടിയേത്ര നാകേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തല്ലി സങ്കേതം ഞാൻ കൊടു തന്നോർത്തിത സങ്കേത പേട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു തന്നോർത്തിത സങ്കേട പേട്ടിടുന്നു. കർത്തനെ എത്ര അനുഗ്രഹങ്ങളയ്യോ ഭക്തമാക്കി വിധം ഇന്നും കർത്തദ തന്നിൽ വാളയുന്നു ഞാനിത കട്ടിയോടർത്തേണമേ. ഇന്നും കർത്തദ തന്നിൽ വാളയുന്നു ഞാനിത കട്ടിയോടർത്തേണമേ. ശൂന്യവും പാഴും തള്ളിയതാമീനും മന്ദിരം തന്നി നിന്നു ദേവാ വന്നു പാത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയാകട്ടേണമേ. ദേവാ വന്നു പാത്തു ശുദ്ധി ചെയ്തു നിൻ േണമേ. ജീവിതമിന്നും ശരിയായിട്ടില്ലയ്യോ ജീവിപ്പിക്കും കർത്തനേ വന്നു. ജീവനും ശാസ്തിയും സ്നേഹവും തന്നെ ജീവിപ്പിക്കിടണമേ. വന്നു ജീവനും ശാസ്ത്രീയം സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. എന്നാലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ. മേലാൽ എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. മേലാൽ എന്നിൽ അശുദ്ധനും ചേലവിഹീനനും ചേർന്നു വരികയില്ല. ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിട ദൈവാത്മാവേ വന്നെന്നിൽ എന്നോ ആവസിച്ചു തവജസാലെന്നോടെ ജീവൻ പ്രശോഭിപ്പിക്ക. എന്നും ആവസിച്ചു തവജസാലെന്നോടെ ജീവൻ പ്രശോഭിപ്പിക്ക. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ, നീ വന്നെന്ന്
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
അതുപോലെ നേകം തന്നെ ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ദൈവമായർത്താവന്റെ തിരുനാമത്തിൽ ഒന്നിനു പുരാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവൻ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ അവസ്ഥ ശുശ്രൂഷയും കൈക്കൊണ്ട്
ഞങ്ങളോട്
രണ്ട് കാരണം ചെയ്യണമേ.
നിനക്ക് സ്തുതി,
ഭാവേ നിനക്ക് സ്തുതി, പാപികളായ നിടിയാരോടെ
കരുണയും
രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ആ പരിശുദ്ധമാപ്പെടണമേ,
നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദുരവിശ്വം
സ്വർഗത്തെ ഭൂമിയിലും
ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള
ഞങ്ങളുടെ
ശ്രമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക്
അതുകൊണ്ടെന്നാൽ രാജ്യശക്തി
മഹത്വവും
നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭഗവാനോട് കൂടെ
ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളേണ്ടമേ.
ആമീൻ. പാറക്കുമോർ ദൈവമേ, നീ എന്നോട് ചെയ്തിട്ടുള്ള സർവ്വകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് ഞാൻ നിന്നോട് യാചിക്കുന്നു. എന്റെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ട പ്രകാരം എന്നെ നടത്തണമേ. എല്ലാ ഇപ്പോഴും നിന്റെ തിരുവിഷ്ട എന്നിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശുമിശിഹ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ട് എല്ലാവരെയും പോലെയും നിന്റെ തിരുവുമ്പാകെ ഞാൻ പാപിയാകുന്നുവെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചതു മുതൽ ഇന്ന് വരെ നിന്നോട് മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും ഞങ്ങളോട് എന്നോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്ന് ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി പോൽ തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നും എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴുമല്ല, എല്ലാ ഇപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശുമിശിഹ, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കെടാതെയും പുഴു ചാർക്കാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന മഹാപരമാനന്ദത്തിനും എന്നെ യോഗ്യനാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരനെയും ദേശാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതിമാൻ നീതിയുഷ്ടന്മാരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായുമുള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനുമാ ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമിശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സ്ഥലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നിന്നെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും അല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. ആമീൻ.
പ്രിയകദൈവത്തിന്റെ സന്നിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി നമുക്ക് ഒന്നിച്ചു കൂടുവാനും വിവാഹവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ലഭിച്ച കൃപയ്ക്കായിട്ട് മനസ്സിന്റെ സ്വസ്ഥതയോടും ഐക്യത്തോടും കൂടി നമ്മൾക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. നമ്മളെല്ലാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പും ഒരുക്കവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മുസ്ലിംബിന്റെ അനുഭവത്തിലൂടെ സഫ കടന്നു പോവുകയാണല്ലോ. 5 നോമ്പുകൾ എല്ലാ വിശ്വാസികളും അനുഷ്ഠിക്കണം എന്ന് സഫ പഠിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് ശ്ലീഹ നോമ്പ്. അപ്പോസ്തലന്മാരെ നാം സ്മരിക്കുകയും അവരുടെ മധ്യസ്ഥത തേടുകയും അവരുടെ പ്രാർത്ഥനയിൽ സങ്കേതപ്പെടുകയും ചെയ്യുവാൻ്റെ കവണ്ണം പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന ഈ നോമ്പ് ഭക്തിയോടുകൂടി അനുഷ്ഠിച്ച് അനുഗ്രഹീതരാകുവാൻ്റെ കവണ്ണം നമുക്ക് ഏവർക്കും കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് അച്ഛനാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അച്ഛൻ നമ്മളോട് സംസാരിച്ചതാണ്. അച്ഛൻ ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ 8 മുതൽ 11 വരെ നടക്കുന്ന ഡാളസ് വെച്ച് നടക്കുന്ന ഫാമിലി കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാന പ്രസംഗകനായിട്ട് അച്ഛൻ വന്നതാണ്. അച്ഛൻ കോട്ടയം മീനടം സ്വദേശിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെയും MGOCSന്റെയും ഒക്കെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ മലങ്കര സഭയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ പ്രസംഗകനായിട്ട് എല്ലാ വേദികളിലും ശോഭിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് അച്ഛൻ. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം. നിന്റെ ഹീതം പോലെ തന്നെ നിത്യം നടത്തിയിരണമേ. ജീവിതം ഒരു ദീർഘ യാത്രയാണ്. പലപ്പോഴും ജീവിതത്തിന്റെ യാത്രാമധ്യെ പലപ്പോഴും നാം തകച്ചു നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷം. അവസരങ്ങളൊക്കെയും സ്വർഗീയ ഊർസ്ലേമയിലേക്ക് നയനങ്ങളെ പതിക്കുമ്പോൾ സുതാര്യമായ പാതകളെ കാണിച്ചു തരുന്ന തമ്പുരാന്റെ വഴികളെ നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളൊരു ഓർമ്മ. ജീവിതത്തിന്റെ യാത്രയിൽ അഗ്നി മേഘത്തൂണുകളാലും എപ്പോഴും നമ്മളെ നടത്തുന്ന ദൈവത്തെ സ്തുതിച്ചു പോഴ്ത്തുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാട നിന്റെ ഗീതം പോലെ നിത്യം നാടേ ോ എന്തോ നീക
എന്നിൽ
നാഥ നിൻ തേരുദാ മന്ദിമിത്തം നീരേ മാർഗ
ധ്യാനത്തിനായിട്ട് വന്യ വർഗീസ് വർഗീസ് അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.
ത്രിയേക ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി വന്യരായ വൈദികരെ, ഈ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവതിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം നൽകിയ കരുണയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മെ തന്നെ ദൈവതിരുസന്നതിയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിന്റെ വലിയ ശക്തിയും തിരുവചനത്തിന്റെ വലിയ മർമ്മങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനു വേണ്ടി താഴ്മയോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:21 വാക്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:21 വാക്യം: കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:21 വാക്യം: കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ വേദഭാഗം അതിന്റെ പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണ്. യോഹന്നാൻ അപ്പോസ്തോലൻ മാത്രം വിവരിക്കുന്ന യേശു ക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണിത്. ബഥാന്യയിലെ കൊച്ചു ഭവനത്തെ കുറിച്ചും ബഥാന്യയിൽ അധിവസിച്ച മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിനെ കുറിച്ചുമൊക്കെ വേദപുസ്തകം പഠിക്കുന്നവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പരിചിതമായ സംഭവമാണ്. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തോലൻ മാത്രം പ്രതിപാദിക്കുന്ന ഈ സംഭവം പ്രത്യേകിച്ച് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ വിശദമായി 11:1-44 വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തോലൻ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച സംഭവം പ്രതിപാദിക്കുന്നു. ഈ സംഭവത്തിൽ കേവലം ഒരു സംഭവത്തിന്റെ വിവരണം എന്നതിനേക്കാൾ ഉപരി മനുഷ്യ ജീവിതത്തിന്റെ ശക്തിയായ ആത്മീയ അർത്ഥതലത്തെ കുറിച്ചുള്ള പ്രതിപാദനം ഈ സംഭവത്തിലുണ്ട്. പ്രചരപ്രചാരം ലഭിച്ച കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തെ കുറിച്ചുള്ള അനവധി വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പഠനങ്ങളും ഒക്കെ നമുക്ക് സുപരിചിതമായിരിക്കാം. എന്നാൽ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഈ വേദഭാഗം നൽകുന്ന അർത്ഥം എന്താണ്, അതൊന്ന് പരിശോധിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. മാർത്ത യേശുവിനോട് യേശുക്രിസ്തു ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ വാതുക്കൽ വെച്ച് തന്നെ ഈ ഭാഗം പറയുന്നുണ്ട്: കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതുപോലെ തന്നെ 32 വാക്യത്തിൽ മാർത്ത മറിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഗുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ആ സാഹചര്യത്തിൽ മറിയയും ഇതേ വാക്യം തന്നെ ആവർത്തിക്കുന്നു: കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ബഥാന്യയിലെ കൊച്ചു ഭവനം യേശു ക്രിസ്തു അധികം സ്നേഹിച്ച് കർത്താവ് പല സന്ദർഭങ്ങളിലും ഒരു വിശ്രമം കണ്ടെത്തിയിരുന്ന സ്ഥലമാണ് ബഥാന്യയിലെ കൊച്ചു ഭവനം. തിരക്ക് പിടിച്ച തന്റെ പരിശുശ്രൂഷയുടെ നടുവിൽ എതിർപ്പുകളും പ്രതിസന്ധികളും ഒക്കെ കർത്താവ് അനുഭവിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന് ആശ്വാസം നൽകിയ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് ഇടം നൽകിയ ഒരു ഭവനമാണ് ബഥാന്യയിലെ കൊച്ചു ഭവനം. അവിടെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവ് സ്നേഹിച്ച മൂന്ന് വ്യക്തികളാണ് മാർത്തയും മറിയയും ലാസറും. യേശുക്രിസ്തു യഹൂദിയിൽ നിന്ന് പിൻവാങ്ങി വേറിട്ട യഹൂദിയിലെ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവും അപ്പോസ്തോലന്മാരും യോർദാൻ അക്കരയിലേക്ക് മാറി അധിവസിക്കുമ്പോഴാണ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് യേശുക്രിസ്തു അറിയുന്നത്. തന്റെ ശിഷ്യന്മാരോട് കർത്താവ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. ആദ്യം ശിഷ്യന്മാര് അവൻ ഉറങ്ങുകയാണ് എന്നുള്ള ഒരു പ്രതിപാദനമാണ് മനസ്സിൽ തങ്ങുന്നത്. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഉടനെ ശിഷ്യന്മാർക്കറിയാം യേശുക്രിസ്തു അത്രമാത്രം സ്നേഹിച്ച വ്യക്തിയായതുകൊണ്ട് കർത്താവ് യഹൂദിയിലേക്ക് ബെഥാന്യയിലെ കൊച്ചുഭവനത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ധന്യനായ തോമസ് ലീഹ പറയുന്നുണ്ട്. സഹശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് 16-ാമത്തെ വാക്യത്തിൽ ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോടുകൂടെ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ യഹൂദിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ യഹൂദിയിൽ യേശു ക്രിസ്തുവിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്ന കഷ്ടപ്പാടുകളും വേദനകളും യഹൂദിയിൽ കർത്താവ് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും എല്ലാം തോമസ് ലീഹയുടെ വാക്യത്തിലുണ്ട്. കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് ബെഥാന്യയിലേക്ക് ചെല്ലുന്നു. ഗുരു വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് മാർത്ത ഓടി ആ ദുഃഖത്തിന്റെ നടുവിലും യേശുവിനെ സ്വീകരിക്കാൻ കടന്നു ചെല്ലുന്നു. പെട്ടെന്ന് മാർത്ത ക്രിസ്തുവിനെ കാണുമ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് കടന്നു വരുന്ന പ്രതിപാദന വിഷയമാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിനുശേഷം മറിയെ വിളിച്ചുകൊണ്ട് വരുമ്പോഴും യേശു ക്രിസ്തുവിനെ കാണുന്ന പ്രഥമ ദർശനത്തിൽ തന്നെ മറിയയുടെയും പ്രതികരണം ഇതുതന്നെയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് മനുഷ്യ ജീവിതത്തിൽ ശക്തമായ മറ്റൊരർത്ഥതലമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് മരണം? എന്താണ് മരണത്തിന്റെ അർത്ഥതലം? മരണത്തിനപ്പുറമായ ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? യഥാർത്ഥത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ ലാസറിന്റെ മരണം, ലാസറിന്റെ ഉയർപ്പ് എന്ന സംഭവത്തെക്കാൾ ഉപരി ഇതിലൂടെ ലഭിക്കുന്ന ആത്മീയമായ അർത്ഥതലമാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ആരാണ്? ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ടാണ് ഈ വാക്യം പറഞ്ഞു കഴിയുമ്പോൾ യേശു ക്രിസ്തു അതിന്റെ മറുപടിയായിട്ട് മാർത്തയോട് പറയുന്നുണ്ട്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 25-ാമത്തെ വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല. അപ്പോൾ മാർത്ത പറയുന്നുണ്ട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ആളത്വവും ക്രിസ്തുവിന്റെ ആളത്വത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവനെ കുറിച്ചുള്ള പ്രമാണവും പഠിപ്പിക്കുവാനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ഈ ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള സംഭവം വിവരിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിശു ശുശ്രൂഷയുടെ സമയത്ത് തന്നെ, എന്നുവെച്ചാൽ കർത്താവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും മുൻപ് തന്നെ ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വലിയ സത്യം മാർത്തയുടെ വായിലൂടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, ഈ ലാസറും മാർത്തയും മറിയയും യേശുവും തമ്മിലുള്ള ബന്ധം അതൊരു കേവലം ഭവനത്തിന്റെ പരിചിതമോ അതുപോലെ തന്നെ യേശു തന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിന്റെ അർത്ഥതലത്തിൽ വ്യാഖ്യാനിക്കേണ്ട ഒന്നല്ല. മറിച്ച് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന്, വരുവാനിരിക്കുന്ന ക്രിസ്തു നീയാണെന്നുള്ള അവബോധം യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ യഥാർത്ഥത്തിൽ മാർത്തയ്ക്കും മറിയയ്ക്കും ലാസറിനും ബോധ്യമാകുന്നുണ്ട്. ആ ഒരു ബോധ്യതയാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം. നമ്മുടെ പിതാക്കന്മാർ ഈ ഒരു അർത്ഥതലത്തിലൂടെ മാർത്തയെയും മറിയയും ലാസറിന്റെയും ജീവിതത്തെ കുറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ അർത്ഥതലത്തിൽ വിശദീകരിക്കുന്നത് ഇതാണ്. ലാസറിനെ ശരീരത്തിന്റെ പ്രതീകമായും മാർത്തയെ, സുറിയാനിക്കാർ പറയുന്ന നഫിഷോ അല്ലെങ്കിൽ സോൾ, ദേഹിയുടെ പ്രതീകമായും ആത്മാവിന്റെ പ്രതീകമായി മറിയയെയും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ലാസർ, മാർത്ത, മറിയ എന്നീ പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ദേഹം, ദേഹി, ആത്മാവെന്ന സമുഞ്ജസമായ സമന്വയത്തിന്റെ പ്രതീകമാണ്. യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഫിലോസഫിയിൽ ആത്മശരീര മനസ്സുകളെ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളായി പറയും. എന്നാൽ ഒരിക്കലും സുറിയാനി പാരമ്പര്യത്തിൽ ഇത് മൂന്നും മൂന്നായിട്ടല്ല, മൂന്നും ഒരുമിച്ച് കൂടുന്ന വ്യക്തിത്വം, ആത്മ ശരീര മനസ്സുകളുടെ സമുന്നയമായ മനുഷ്യ വ്യക്തിത്വം. അതിൽ ദേഹം ലാസർ മരിച്ചിരിക്കുന്നു. ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ദേഹത്തിന്റെ ജീവൻ നശിച്ചു കഴിഞ്ഞപ്പം ദേഹീയമാത്മാവും യഥാർത്ഥത്തിൽ ദേഹത്തിന്റെ ഉടയവനായ ജീവന്റെ ഉടയവനായ ദൈവത്തോട് നടത്തുന്ന വളരെ വളരെ ഹൃദയസ്പർശിയായ പരിദേവനമാണ് ദുഃഖമാണ് മാർത്തയുടെയും മറിയയുടെയും വാക്ക്. ലാസർ മരിച്ചു, ദേഹത്തിന്റെ ജീവനറ്റു. അപ്പം ദേഹിയും ആത്മാവും ഒരുമിച്ച് ചേർന്ന് അവരൊരുമിച്ച് ശരീരത്തിന്റെ മരണത്തെ കുറിച്ചുള്ള വിലാപം നടത്തുകയാണ്. എന്റെ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ശരീരം ലാസർ മരിക്കത്തില്ലായിരുന്നു. നമ്മുടെ ഈ ആരാധനാ പാരമ്പര്യത്തിലൊക്കെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത, വളരെയധികം നമുക്ക് എന്താ ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലാകാത്ത ചില സന്ദർഭങ്ങളുണ്ട്. ശവസംസ്കാര ശുശ്രൂഷയിൽ പുരുഷന്മാരുടെ ശവസംസ്കാരം, ശുശ്രൂഷയുടെ അവസാനം നാലാം ശുശ്രൂഷയുടെ കുക്കുലിയോൻ, മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി, ഹല്ലേലൂയ, പാഴ്പാത്രം പോലായേ ഞാൻ, ആളുകളേറ്റവനിക്കെതിരായി, ഹല്ലേലൂയ, ആലോചിക്കുന്നത് കേട്ടേ ഞാൻ. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വലിയ സന്ദേഹം വരും, കാരണം മരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ഇവിടെ പ്രതിപാദിക്കുന്നതും തമ്മിൽ വലിയ അർത്ഥ വ്യത്യാസമുണ്ട്. ആത്മാവ് നഷ്ടപ്പെട്ട ദേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇത് തന്നെയാണ്. മൃതനെ പോലെ ഞാൻ വിസ്മൃതനായി, മരിച്ചവനെ പോലെ ഞാൻ എല്ലാവരുടെയും ദൃഷ്ടിയിൽ സ്മരിക്കപ്പെടാത്തവനായി, പാഴ്പാത്രം പോലായ ഞാൻ. അപ്പൊ എത്ര നിരാശാജനകമായ ഒരു കാഴ്ചപ്പാടാണ് മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ കുറിച്ചൊന്നും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് സുറിയാനി പാരമ്പര്യത്തിലെ ഒരു സംവാദമാണ്. ദേഹിയും ആത്മാവും ശരീരത്തിന്റെ നഷ്ടത്തെ കുറിച്ച് നടത്തുന്ന വിലാപമാണ്. ആ വിലാപത്തിൽ ദേഹിയും ആത്മാവും ഈ ജീവൻ നഷ്ടപ്പെട്ട ശരീരം ഒരു പാഴ്പാത്രം പോലെയായി എന്ന് വിഷമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ കുക്കുലിയോന്റെയും അവസാനം ചൊന്നീതാനൻ ദൈവം, ഹല്ലേലൂയ, നിൻകയ്യിൽ താൻ കാലങ്ങൾ, എത്ര മഹത്തരമായ പ്രത്യാശയിലാണ്. ഞാൻ ഏറ്റുപറയുന്നു, ഇന്നെന്റെ ആത്മാവും ശരീരവും വേർപെട്ടെങ്കിലും എന്റെ ആത്മാവ് എന്റെ കർത്താവെ നിന്റെ കരങ്ങളിലാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ അർത്ഥതലത്തിൽ നമുക്ക് ഈ വേദഭാഗത്തെ ഒന്ന് വ്യാഖ്യാനിക്കാം. ലാസർ ശരീരത്തിന്റെ പ്രതീകം, മാർത്ത ദേഹിയുടെ പ്രതീകം, മറിയ ആത്മാവിന്റെ പ്രതീകം. ലാസറിന്റെ ഉയർപ്പെന്ന മഹത്തരമായ സംഭവത്തിലൂടെ പുനരുത്ഥാനവും ജീവനുമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരണത്തിനപ്പുറമായ ജീവിതത്തിലേക്ക്, മരണത്തിനപ്പുറമായ ജീവന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നു എന്ന മഹത്തരമായ ആത്മീയ അർത്ഥതലം ഈ വേദഭാഗത്തിലൂടെ വിവരിക്കുകയാണ്. വേർപാടിന്റെ ദുഃഖമാണ് മാർത്തയുടെയും മറിയയുടെയും വാചകം. വേർപാടിന്റെ ദുഃഖം, എന്താണ് വേർപാടിന്റെ ദുഃഖം? എന്റെ കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ദേഹവും ആത്മാവും ശരീരത്തിന്റെ വേർപാടിനെ കുറിച്ച് ദൈവസന്നിധിയിൽ നടത്തുന്ന വിലാപം എന്ന് നമുക്ക് ഈ വാക്യത്തെ കുറിച്ച് വ്യാഖ്യാനിക്കാം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദേഹവും ആത്മാവും ശരീരത്തിന്റെ വേർപാടിനെ കുറിച്ച് ദൈവസന്നിധിയിൽ നടത്തുന്ന വിലാപമാണ്. ഇവിടെ ഒന്നാമത് മനസ്സിലാക്കുന്ന നമ്മുടെ ആരാധനയും വേദപുസ്തക പാരമ്പര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ഈ വേദഭാഗത്തിലൂടെ കടന്നു വരുന്നത്, ഒന്ന്, ദൈവത്തിന്റെ അസാന്നിധ്യത്തിൽ ശരീരം മരിക്കുന്നു. ധന്യനായ പൗലോസ് ശ്ലീഹ ഈ ദുഃഖത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇതാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. ദിവസേന മരിക്കുന്നു എന്ന് പറയുമ്പം മരണത്തിന്റെ അർത്ഥതലം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം ശരീരത്തിന് നഷ്ടപ്പെടുന്നത് പാപത്തിന്റെ തീവ്രതയിലാണ്. പാപത്തിന്റെ തീവ്രതയിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പാപമാണ് യഥാർത്ഥത്തിൽ ഈ മരണത്തിന്റെ കാരണം. എഫ് എസ് ലേഖനം 2:1 പൗലുസ്ലിഹ ഇത് അല്പം കൂടി വിശദീകരിക്കുന്നുണ്ട്. പാപത്താലും അതിക്രമത്താലും മരിച്ച നിങ്ങളെയും. അവിടെ ഒന്നും പ്രതിപാദിക്കുന്നത് ശരീരപ്രകാരമുള്ള മനുഷ്യന്റെ മരണത്തെ കുറിച്ചല്ല, പാപത്താലും അതിക്രമത്താലുമുള്ള മരണം. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഭയപ്പെടേണ്ടിയ മരണം. ഏതന്റെ പറുദീസയിൽ ആദവനോടും ഹവ്യയോടും ദൈവം അരുളി ചെയ്യുന്നു, തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. എന്നാൽ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം അവര് തിന്നുന്നു, തിന്നിട്ടും ശരീരപ്രകാരം മരിക്കുന്നില്ല. എന്നാൽ ആദാം ആത്മീകമായി മരിക്കുകയാണ്. ദൈവ സാന്നിധ്യം ആദാമിനെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ആദമും ഹവ്വയും നഗ്നരെന്ന് മനസ്സിലാക്കി അവരൊളിച്ചിരിക്കുകയാണ്. സർവശക്തൻ കടന്നു വരുമ്പോൾ സർവശക്തൻ അവരെ അന്വേഷിക്കുന്നുണ്ട്, ആദമേ ആദമേ നീ എവിടെയാണ്. യഥാർത്ഥത്തിൽ ആദമേ ആദമേ നീ എവിടെയാണ് എന്നുള്ള ദൈവശബ്ദം, ആ ദൈവശബ്ദമാണ്, അതിന്റെ മനോഹര വ്യാഖ്യാനമാണ് കബറിൽ ലാസർ ചീഞ്ഞഴിഞ്ഞുവെന്ന് സഹോദരിമാര് പറഞ്ഞിട്ടും ലാസറേ പുറത്തു വരിക എന്ന് സർവശക്തൻ വിളിക്കുന്ന ദൈവത്തിന്റെ വിളിയുടെ അർത്ഥതലം. എന്നും ദൈവസന്നിധിയിൽ നകന്നു പോകുന്ന മനുഷ്യനെ ദൈവം സദാ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യമായി, മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും ശക്തമായ അർത്ഥതലമായി പിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നത് ഇതാണ്. ദൈവം തമ്പുരാൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത് നഷ്ടപ്പെട്ടുപോയ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുപോയ ദൈവസ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ പല സന്ദർഭങ്ങളിലും ഈ ഒരു അർത്ഥതലം ശക്തമായി വിവരിക്കുന്നുണ്ട്. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ 51 ദാവീദ് വളരെ ശക്തമായി ദൈവസന്നിധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിന്റെ വലിയ ദുഃഖം, ദ ആബ്സൻസ് ദാറ്റ് വി ഫീൽ, ദ ആബ്സൻസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി ഇൻ അവർ ലൈഫ്, ദൈവത്തിന്റെ അസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു, അതാണ് വിലാപത്തിന്റെ കാരണം, അതാണ് മരണത്തിന്റെ ദുഃഖ കാരണം. യഥാർത്ഥത്തിൽ ആത്മാവും ദേഹിയും ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിലപിക്കുകയാണ്, എന്റെ ദൈവമേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥതലത്തിൽ ഈ വേദഭാഗം എന്താണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ മാമോദീസായിലൂടെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി, നിത്യജീവന്റെ അവകാശികളായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം നമുക്ക് നൽകി. യഥാർത്ഥത്തിൽ ഈ ശരീരം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരം, ആ ശരീരത്തിൽ തമ്പുരാൻ വസിക്കുന്നു. ദൈവം വസിക്കുന്ന ശരീരത്തിൽ ദൈവം എന്നെ വിട്ടുകളഞ്ഞു, ദൈവം എന്നിൽ നിന്ന് അകന്നുപോയി എന്ന ചിന്ത പാപഭാരത്തിന്റെ ഫലമാണ്. നമ്മുടെ പ്രതിദിന ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വരുന്ന വലിയ പാപത്തിന്റെയും പൈശാചിക പ്രലോഭനത്തിന്റെയും പരിണിത ഫലമാണ് ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞു എന്ന ചിന്ത. അതാണ് മരണം. നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു ക്രിസ്തു ക്രൂശിക്കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ട് വ്യാഖ്യാനങ്ങൾ സഭ നൽകുന്നുണ്ട്. ഒന്ന്, നല്ലൊരു യഹൂദൻ എന്ന നിലയിൽ വേദനകളുടെയും പ്രയാസത്തിന്റെയും നടുവിൽ നന്നേ ചെറുപ്പത്തിൽ സംഗ്രഹിച്ച് മനസ്സിലാക്കിയ സങ്കീർത്തന ഭാഗങ്ങൾ ഉരുവിടുന്നതായി ഒരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ നമ്മുടെ പിതാക്കന്മാര് നൽകുന്ന മനോഹരമായ വ്യാഖ്യാനം, കർത്താവിന് പോലും ഈ ഒരു ദുഃഖം, ഈ ഒരു ദുഃഖം യേശു ക്രിസ്തുവിന് പോലും, അതാണ് പ്രലോഭനത്തിന്റെ തീവ്രത. യഥാർത്ഥത്തിൽ മരുഭൂമിയിലെ 40 രാവും 40 പകലും അല്ല, അമ്മയുടെ അടിത്തട്ടിൽ കിടന്ന് ആ നിമിഷം മുതൽ കാൽവറി ക്രൂശിൽ പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് കർത്താവ് പറയുന്ന നിമിഷം വരെ അതിശക്തമായ പ്രലോഭനം, പൈശാചിക പ്രലോഭനം യേശു ക്രിസ്തുവിനുണ്ട്. ആ പ്രലോഭനത്തിന്റെ പാരമ്യം, അതിന്റെ തീവ്രമായ സന്ദർഭമാണ് കർത്താവ് വിളിച്ചു പറയുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പോലും അങ്ങനെ ഒരു ജീവിത സാഹചര്യം അനുഭവിച്ചുവെങ്കിൽ ജീവിതത്തിന്റെ എത്രയെത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാകാം. നമ്മൾ ഏത് ശുശ്രൂഷാ ചുമതലകളിലായിരുന്നവരാണെങ്കിലും വൈദികരും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പിതാവിന്റെ സ്ഥാനവും മാതാവിന്റെ സ്ഥാനവും കുടുംബജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴെല്ലാം ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോയേക്കാം, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടല്ലോ, നീ എന്നെ കൈവിട്ടത് എന്താ, ദാവീദിനെ പോലെ നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ. സത്യത്തിൽ ഈ ദുഃഖം ഇതൊരു വലിയ മനുഷ്യന് വിവരിക്കാൻ സാധിക്കാത്ത മനുഷ്യന്റെ കാഴ്ചപ്പാടിനും ബുദ്ധിക്കും അപ്പുറമായ ശക്തമായ ഒരു വേദനയുടെ നിമിഷമാണ്. അതുകൊണ്ടാണ് മാർത്ത വാതുക്കൽ വെച്ച് തന്നെ മറിയ ഗുരുവിനെ കണ്ട ഉടൻ തന്നെ ഈ വാചകം വിളിച്ചു പറയുന്നു, എന്റെ ഗുരുവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഞാനതിന്റെ രണ്ടാം വശം ഒന്ന് വിവരിക്കട്ടെ. എന്താണ് സത്യത്തിൽ ദ ഫീലിംഗ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്? തമ്പുരാൻ കൂടെയില്ല എന്ന് നമുക്ക് തോന്നാനുള്ള കാരണം എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ പാപമാണ്, നമ്മുടെ ബലഹീനതയാണ് ദൈവത്തിന്റെ അസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം. എന്നാൽ ഞാൻ പറയുന്ന മറ്റൊരു ഭാഗം, ദൈവത്തിന്റെ അസാന്നിധ്യം, സർവശക്തൻ നമ്മെ വിട്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ല. ഞാൻ പറയുന്നത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന തോന്നലാണ്. ദാവീദിനുണ്ടായത് തോന്നലാണ്. യഥാർത്ഥത്തിൽ മാർത്തയും മറിയയും എന്റെ ദൈവമേ എന്റെ കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് അവർ സമ്മതിക്കുകയാണ്. പക്ഷെ അതൊരു തോന്നലാണ്. കാൽവറി ക്രൂശിന്റെ ഉത്തംഗ ശൃംഗത്തിൽ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നസ്രായക്കാരൻ യേശു വിലപിക്കുന്നതും തോന്നലാണ്. തോന്നൽ എന്ന് വെച്ചാൽ അത് തോന്നൽ വാദത്തിലുള്ള തോന്നൽ എന്ന അർത്ഥതലമല്ല. എന്താണ് അതിന്റെ അർത്ഥം? ഒരിക്കലും ദൈവം നമ്മെ കൈവിടുകയില്ല എന്നുള്ളതാണ്. ഒരിക്കലും പിതാവാം ദൈവം ദൈവപുത്രനെ കൈവിടുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും മരണത്തിന്റെ അതിശക്തമായ മുഖത്തും ദൈവം നമ്മളെ കൈവിട്ടല്ലോ എന്ന് തോന്നുമ്പോഴും അത് നമ്മൾ അനുഭവിക്കുന്ന വേദന എന്നതിനേക്കാളും വരികയും സർവശക്തൻ ഒരിക്കലും സഹോദരങ്ങളെ നമ്മളെ കൈവിടുന്നില്ല. എന്താ യഥാർത്ഥത്തിൽ ദൈവം കൈവിടുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം? പാപത്തിന്റെ തീവ്രത കൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യൻ അനുഭവപ്പെടുന്ന ഒരു ചിന്തയാണ് ദൈവം എന്നെ കൈവിട്ടല്ലോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ കുരിശിൽ ഗോകുൽ നാട് ഉത്തംഗ ശൃംഗത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയുടെ മുഴുവൻ പാപഭാരത്തിന്റെ തീവ്രതയിൽ യേശുക്രിസ്തു പാപം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ഈ സർവ സൃഷ്ടിയുടെയും പാപഭാരത്തിന്റെ തീവ്രതയിൽ കർത്താവിന്റെ മനസ്സിൽ വരുന്ന ചിന്ത, കർത്താവിന്റെ പ്രാർത്ഥനയാണ് എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ന്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ പിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്ന രണ്ട് മനോഹര സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 42:36 ഉൽപ്പത്തി പുസ്തകം 42:36-36 വാക്യങ്ങൾ ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു, യോസേഫ് ഇല്ല, ഷിമയോൻ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. നമുക്ക് ഈ സന്ദർഭം അറിയാം. യാക്കോബിന്റെ 12 പുത്രന്മാർ, അതിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശേഖേമിൽ ആട് മേയ്ക്കാൻ പോയ സഹോദരന്മാര് വന്ന് യാക്കോബിനോട് പറഞ്ഞു, നിന്റെ പുത്രൻ, നീ ഏറ്റവും ഇഷ്ടപ്പെട്ട വാത്സല്യ പുത്രൻ, അവൻ മരിച്ചു. കാരണം അവന്റെ അങ്കി കാട്ടുമൃഗങ്ങൾ അവനെ പിടിച്ചു കൊന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രക്തം പുരണ്ടി അവന്റെ അങ്കി ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ നടന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. രൂബേൻ ഉൾപ്പെടെയുള്ള 10 സഹോദരങ്ങൾ, അവര് ഈ ജോസഫിനെ മിത്യാന്നി കച്ചവടക്കാർക്ക് വിൽക്കുകയാണ് ചെയ്തത്. ജോസഫിനെ, യൗസേഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. സഹോദരന്മാരുടെ അസൂയ നിമിത്തം സഹോദരന്മാർ ജോസഫിനെ മിത്യാന്നി കച്ചവടക്കാർക്ക് വിറ്റു. കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ മിസ്രയീമിലെ മന്ത്രിയായി യൗസേഫ് ഇരിക്കുന്നു. എന്നാൽ രൂബേൻ ഉൾപ്പെടെയുള്ളവർ കനാനിൽ പട്ടിണി ഉണ്ടായ സമയത്ത് മന്ത്രിയായ യോസേഫിന്റെ മുമ്പിൽ ചെല്ലുന്നു. യോസേഫിന് ഇവരെ തിരിച്ചറിയാം. അവരോട് വർത്തമാനം പറയുന്നു. ഞാനത് മുഴുവൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ യോസഫ് ഉള്ളിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുന്നുവെങ്കിലും പുറത്തത് പ്രകടിപ്പിക്കാതെ നിങ്ങൾ ദേശത്തിന്റെ നല്ല ഭാഗം ഉറ്റുനോക്കുവാൻ വന്നവരാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞ വാക്ക് സത്യമാണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഒരാളെ ഞാൻ കാരാഗ്രഹത്തിലാക്കും. ഷിമിയോനെ ബന്ധിച്ചു, ഷിമിയോൻ കാരാഗ്രഹത്തിൽ. ആ കൂട്ടത്തിൽ രൂബേനോട് പറഞ്ഞു, ഭവനത്തിൽ വൃദ്ധനായ പിതാവുണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ, ഇളയ പുത്രൻ പിതാവിനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നാട്ടിൽ തിരികെ ചെന്ന് ബെന്യാമീനെ കൊണ്ടുവരണം. ബെന്യാമീനെ കൊണ്ടുവന്നാലേ ഷിമിയോനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞത് വ്യക്തമായും ശരിയെന്ന് ഞാൻ മനസ്സിലാകത്തുള്ളൂ. സഹോദരങ്ങളെ, രൂബേൻ സഹിതം ഇസാഖാറും ഗാദും ശക്തന്മാരെല്ലാവരും യഹൂദയും എല്ലാവരും തിരികെ പിതാവായ യാക്കൂബിന്റെ അരികെ വന്നു. യാക്കൂബിനോട് പറഞ്ഞു, മിസ്രയീമിലെ മന്ത്രി ഞങ്ങൾ പറഞ്ഞു ഒന്നും വിശ്വസിച്ചില്ല. നിന്നെ കുറിച്ചും ഇളയ സഹോദരൻ ബെന്യാമീനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ പറഞ്ഞു. പട്ടണി കൊണ്ട് ഇവിടെ വന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കി, രക്ഷയില്ല. അവൻ ഷിമിയോനെ കാരാഗ്രഹത്തിലിട്ടിരിക്കുകയാണ്. ബെന്യാമീനെയും കൊണ്ടുചെല്ലണം, അല്ലാതെ മിസ്രയീമിലെ മന്ത്രി സമ്മതിക്കത്തില്ല. അവിടെയാണ് സഹോദരങ്ങളെ യാക്കൂബിന്റെ ദുഃഖം. ഈ കഹനൈത്തായാൽ പ്രത്യേകിച്ച് വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ, സമാപന ശുശ്രൂഷയിൽ വേദപുസ്തകം പഴയ നിയമം വായിക്കുന്നതിന് മുമ്പ് ഒരു സൂമോറ. നമ്മുടെ പിതാക്കന്മാർ എത്രമാത്രം ഈ വേദഭാഗത്തെ ഞാനീ പറഞ്ഞ ആശയത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ടുവന്നതിന്റെ തെളിവാണ്. അവർ വളരെ വ്യക്തമായി ഈ വേദഭാഗത്തെ ഒരു സൂമോറുമായിട്ട് മാറ്റുന്നുണ്ട്. യാക്കോബൊപ്പം ഗോത്രേശന്മാർ കേണിടുന്നു, യൗസേ പയ്യോ പൊയ് പോയല്ലോ, ശിമോൻ മെസറീം നാട്ടിൽ ബന്ധൻ ബെന്യാം പോയി, എല്ലാമേറ്റും എന്നിൽ ഭീതി. സമർത്ഥനായ യാക്കോബ്, കൗശലക്കാരനായ യാക്കോബ്, ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങിയ യാക്കോബ് എത്ര വേദനയോടെയാണ് വിളിച്ചു പറയുന്നത്, യോസേഫില്ല, ബെന്യാമീനെയും കൊണ്ടുപോകുന്നു, ഷിമയോൻ കാരാഗ്രഹത്തിൽ. എല്ലാം എല്ലാം എനിക്ക് പ്രതികൂലം തന്നെ. സഹോദരങ്ങളെ, എന്താ സത്യം? സത്യം എന്താ? സത്യം യൗസേഫാണ് മന്ത്രി, ഷിമയോൻ കാരാഗ്രഹത്തിലാണെന്ന് യാക്കൂബിന് തോന്നുക. പക്ഷെ ഷിമയോൻ കാരാഗ്രഹത്തിലാണോ? ഷിമയോൻ തന്റെ സഹോദരന്റെ എല്ലാ ആതിഥ്യവും സ്വീകരിച്ചുകൊണ്ട് മിസ്രയീമിലുണ്ട്. ബെന്യാമീൻ പോവുക, ബെന്യാമീനെ കൊണ്ടുപോകും. യാക്കോബിന്റെ ചിന്ത സകലവും തീർന്നെന്ന്. പക്ഷെ ബെന്യാമീനെ ആരാണ് വിളിക്കുന്നത്? തന്റെ അമ്മയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന തന്റെ സ്വന്തം സഹോദരനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യത്തോടെ യൗസേഫ് വിളിച്ച് ബെന്യാമീനെ കാണാനുള്ള കൊതി കൊണ്ട്, അതാണ് നല്ല വാക്ക്, ബെന്യാമീനെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ മരണം ഇത് തന്നെയല്ലേ? സർവശക്തന്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്ര. പക്ഷെ പലപ്പോഴും വിലാപം എന്താണ്? വിലാപം ദേഹിയുടെയും ആത്മാവിന്റെയും വിലാപം, എന്റെ ദൈവമേ നീ ഞങ്ങളെ കൈവിട്ടു എന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഒരിക്കലും മരണത്തെ കുറിച്ച്, വേർപാടിനെ കുറിച്ച് ഈ ഒരർത്ഥതലമല്ല, മനുഷ്യന്റെ ദുഃഖത്തിന്റെ അർത്ഥതലമല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സർവശക്തന്റെ കരുതലിനെ കുറിച്ചും. ദൈവം ഒരിക്കലും 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 ദൈവം നമ്മളെ കൈവിടുന്നില്ല. തമ്പുരാൻ തന്റെ തൃക്കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു. പിതാവായ യാക്കോബ് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിയുമ്പോൾ യാക്കോബിന് തിരിച്ചു കിട്ടുന്ന സന്തോഷം എത്ര ഭയങ്കരമാണ്. യാക്കോബ് നഷ്ടപ്പെട്ടു മരിച്ചു എന്ന് വിചാരിച്ച യൗസേഫിനെ മുഖാമുഖം കാണുന്നു. യൗസേഫ് തന്റെ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ചു കരയുന്നു. യഥാർത്ഥത്തിൽ ബെന്യാമീനെയും കണ്ട യൗസേഫ് സന്തോഷിക്കുന്നു. അതാണ് ദൈവത്തിന്റെ കരുതൽ. ദൈവം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴെല്ലാം തമ്പുരാൻ അതിലൊക്കെ അപ്പുറമായി എത്രയോ അത്ഭുതകരമായി നമ്മെ തൃക്കരങ്ങളിൽ വഹിക്കുകയാണ്. ഞാൻ മറ്റൊരു സന്ദർഭവും ഇതിനോട് ചേർത്ത് നമ്മുടെ പാരമ്പര്യത്തിലെ വ്യാഖ്യാനത്തിൽ എന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷം 20:13-16 വാക്യങ്ങളിൽ ഉദ്ധിതനായ കർത്താവ് മഗ്ദലക്കാരിക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ സമയത്തെല്ലാം ഇതേ അർത്ഥതലമുണ്ട്. മറിയ കരയുകയാണ്. കാര്യം നന്നേ പ്രഭാതം, അവൾ തോട്ടത്തിൽ കല്ലറയുടെ അരികിൽ വരുമ്പോൾ കല്ലറ തുറന്നിരിക്കുന്നു. യേശുവിന്റെ ശരീരം കല്ലറയ്ക്കകത്തില്ല. അവൾ കരയുകയാണ്. അപ്പൊ കർത്താവ് തോട്ടക്കാരനെന്നാണ് അവള് പ്രതീക്ഷിക്കുന്നത്. കാര്യം ആളെ തിരിച്ചറിയാൻ മേല. അല്ലെങ്കിൽ തന്നെ ഉത്ഥിത ശരീരത്തെ ചരിത്ര ലോകത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. എത്ര തന്നെ ബന്ധമുണ്ടായാലും അത് ഉത്ഥിത ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ട ഒരു സന്ദർഭത്തിലും കർത്താവ് പറഞ്ഞു കൊടുക്കാതെ കർത്താവിന് ആർക്കും മനസ്സിലാകുന്നില്ല. അവള് കരയുകയാണ്. യേശു ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? സർവ മാനവ വർഗത്തോടും തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, എന്തിനാണ് കരയുന്നത്? സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? നമുക്ക് പലപ്പോഴും സഹിക്കാൻ മേല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്. അതിലും വലിയ ദുഃഖമാണ് പാപത്തിന്റെ ബലഹീനതയിലുള്ള ശരീരം, ആ ശരീരം അനുഭവിക്കുന്ന ദൈവത്തിന്റെ അസാന്നിധ്യം. അതാണ് വേദനയുടെ കാരണം. നീ എന്തിനു കരയുകയാണ്? അപ്പൊ അവള് പറയുന്നുണ്ട്, എവിടെ കൊണ്ടുപോയി എന്നറിയത്തില്ല. എന്റെ ഗുരുവിനെ എവിടെ കൊണ്ടുപോയി എനിക്കറിയത്തില്ല, നിനക്കറിയാവോ? അപ്പോഴാണ് വേദപുസ്തകത്തിലെ ഏറ്റവും അർത്ഥപുഷ്ടിയുള്ള ഒരു വാക്ക് മറിയേ. എത്ര മനോഹരമായ വാചകം! കർത്താവ് അവളെ പേര് ചൊല്ലി വിളിക്കുക, ഉടനെ തിരിച്ചറിവുണ്ടാകുക, എന്റെ ഗുരുവേ, റാബൂനി, എന്റെ ഗുരുവേ. മറിയ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞ ഒറ്റ അർത്ഥതലമേ ഉള്ളൂ. നമ്മുടെ വേദനകളുടെ നടുവിൽ, നമ്മുടെ പാപഭാരത്തിന്റെ നടുവിൽ ബലഹീന മനുഷ്യരായ നമുക്ക് ഉണ്ടാകുന്ന ചിന്തയാണ് സർവശക്തൻ നമ്മിൽ നിന്നകന്നു വന്ന. എന്നാൽ തമ്പുരാൻ ഉള്ളം കയ്യിൽ നമ്മെ കരുതുന്നു. ഒരു നിമിഷവും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. സർവശക്തന്റെ അസാന്നിധ്യം എന്ന് ചിന്തിക്കാനേ ഒക്കത്തുള്ളൂ, പക്ഷെ അത് യാഥാർത്ഥ്യമല്ല. കാര്യം സർവശക്തൻ എല്ലാ സ്ഥലത്തും ഈ സൃഷ്ടി മുഴുവനിലും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലും ദൈവം തന്റെ സാന്നിധ്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോഴാണ് മരണത്തിനപ്പുറമായ ജീവിതത്തിന്റെ സത്യം നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ വാചകം മാർത്തയും മറിയയും പറയുന്നത്. പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സുവിശേഷകൻ വലിയൊരു സംവാദം തന്നെ, ജീവന്റെ അർത്ഥതല തന്നെ വിശദീകരിക്കുകയാണ്. 21-ാം വാക്യം കഴിഞ്ഞ 22-ാം വാക്യത്തിൽ, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഉടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. സത്യത്തിൽ ഇതൊക്കെ പഠിപ്പിക്കാനാണ് യോഹന്നാൻ ആഗ്രഹിക്കുന്നത്. കേവലം ഒരു സംഭവത്തിന്റെ വിശദീകരണം അല്ല. എന്താണ് പുനരുത്ഥാനം? ആരാണ് യേശു ക്രിസ്തു? എന്താണ് മനുഷ്യ ജീവിതത്തിൽ മരണത്തിന്റെ അർത്ഥം? ഇതൊക്കെ പഠിപ്പിക്കാനാണ് ഇത്ര വിശദമായി യോഹന്നാൻ അപ്പോസ്തോലൻ ലാസറിന്റെ മരണം, ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇത് പ്രതിപാദിക്കുന്നത്. അപ്പോഴാണ് യേശു പറഞ്ഞത്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ, ഇത്രയൊക്കെ കർത്താവ് ആ സമയത്ത് പറഞ്ഞോ എന്ന് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോൾ ഓർത്തിരിക്കുന്നുണ്ടോ? എവിടെയാണ് അർത്ഥം? എഫേസോസിലെ സഭയുടെ ആരാധനാ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം, മരണാനന്തര ജീവിതത്തിന്റെ അവസ്ഥ അപ്പോസ്തോലൻ, യോഹന്നാൻ അപ്പോസ്തോലൻ വിവരിക്കുകയാണ്. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുന്നില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പം നമ്മൾ സാധാരണ വാങ്ങിപ്പോയവരുടെ ഓർമ്മയിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം അത് തന്നെയാണ്. ക്രിസ്തു ദൈവപുത്രനെ വിശ്വസിച്ചാൽ നമ്മൾ മരണത്തെ വിട്ട് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വ്യാഖ്യാനം ഇതാണ്, ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ജീവന്റെ ശക്തിയാണിത്. അതാണ് മൂന്നാമത്തെ ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ജീവനെ കുറിച്ചും പുനരുത്ഥാനത്തെ കുറിച്ചുമുള്ള പഠനമാണ് ഈ വേദഭാഗം. ജീവനെ കുറിച്ചും പുനരുത്ഥാനത്തെ കുറിച്ചുമുള്ള പഠനം. എന്താ മരണമില്ലായ്മയുടെ അവസ്ഥ? ജീവിച്ചിരിക്കുമ്പോൾ മരണമില്ലായ്മ രുചിക്കണം. അതാണ് യേശു ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആ ഭാഗം വളരെ വ്യക്തമായി ഒന്നോർക്കുക. ജീവിച്ചിരിക്കുമ്പോൾ, ഈ ചരിത്ര ലോകത്തിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ മരണമില്ലായ്മ നമ്മൾ രുചിക്കണം. അവിടെയാണ് ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിന്റെ അർത്ഥതലം. എന്താ സഹോദരങ്ങളെ ഈ വേദഭാഗം അല്ലെങ്കിൽ ലാസറിന്റെ ഉയർപ്പ് പ്രതിപാദിക്കുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മരിക്കേണ്ടവരല്ല. മരണത്തിനപ്പുറമായ നിത്യജീവന്റെ ബോധ്യം, നിത്യജീവന്റെ അനുഭവം ജീവിച്ചിരിക്കുമ്പോഴേ രുചിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് ലാസറിന്റെ ഉയർപ്പിലൂടെ ചരിത്രത്തിൽ പുനരുത്ഥാനം സാധ്യമാണെന്ന് തന്റെ പുനരുത്ഥാനത്തിന് മുമ്പ് തന്നെ കർത്താവ് തെളിയിച്ചു. ചീഞ്ഞഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചവൻ കെട്ടപ്പെട്ടവനായി കല്ലറയ്ക്ക് പുറത്തു വന്നു. ലാസറെ ചീഞ്ഞഴിഞ്ഞവനായിരുന്നിട്ടും കെട്ടപ്പെട്ടവനായി പുറത്തു വന്നെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് മരണമില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് മരണത്തിനപ്പുറമായ ജീവനും പുനരുത്ഥാനവും ഉണ്ട്. ഈ സത്യമാണ് യഥാർത്ഥത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ അറിയാതെ ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലും പോയി നമ്മൾ പ്രസംഗിക്കും, മരണം ഒരു സത്യമാണ്, നമ്മുടെ ഈ സഹോദരനും ഇതാ മരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, മരണം സത്യമല്ല. മരണമല്ല സത്യം, സത്യം ജീവനാണ്. സത്യം ജീവനാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന മരണമില്ലായ്മ രുചിക്കണം. അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന അനുഭവത്തെ കുറിച്ചും കൗദാശിക ജീവിതത്തെ കുറിച്ചും ഒക്കെ പിതാക്കന്മാർ പറഞ്ഞത്, ഇസ് ആൻ ഒക്കേഷൻ ഓഫ് പ്രീ ടേസ്റ്റിംഗ് ദ ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ ഇവിടെ വെച്ച് തന്നെ രുചിച്ചറിയുന്ന നിമിഷങ്ങളാണ് ആരാധന. പിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞതന്നെ, ഇറ്റ് ഈസ് ദ ഫുഡ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. അത് അമർത്യതയുടെ ഭക്ഷണമാണ്. നമ്മൾ ഇവിടെ ഇഡലിയും പട്ടയും പോകുമ്പോൾ കഴിക്കുന്നത് ഈ ശരീരം വളരാണ്. എന്നാൽ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന അതിനു വേണ്ടിയല്ല. വിശുദ്ധ കുർബാന നിത്യതയുടെ ഭക്ഷണമാണ്. ആ നിത്യതയുടെ അനുഭവം ഈ ചരിത്ര ലോകത്തിൽ തന്നെ രുചിച്ചറിയാൻ സാധിക്കണം. അത് സാധിക്കുമെന്ന് പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ലാസറിന്റെ ഉയർപ്പ് യോഹന്നാൻ അപ്പോസ്തലൻ വിവരിച്ചത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധയിലേക്ക് വരിക. യേശു ക്രിസ്തുവിന്റെ ആഗമനം, കർത്താവ് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് മാർത്തയും മറിയയും കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്, എന്റെ ദൈവമേ, ഞങ്ങളുടെ ഗുരുവേ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചത് ലാസറിന്റെ ഉയർപ്പെന്ന സംഭവം, അതിന്റെ വിവരണത്തെക്കാൾ ഉപരി യോഹന്നാൻ അപ്പോസ്തലൻ ആത്മീയ ജീവിതത്തിന്റെ അർത്ഥതലം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവന്റെ അനുഭവത്തിന്റെ മഹത്വം, അത് വിവരിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗം പ്രതിപാദിക്കുന്നത്. അതിലൂടെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ, ലാസറും മാർത്തയും മറിയയും പ്രതിനിധാനം ചെയ്യുന്നത് ശരീരം, ദേഹം, ആത്മാവ് ഇവയാണ്. ദേഹവും ആത്മാവും ശരീരത്തിന്റെ വേർപാടിനെ കുറിച്ച് ദൈവസന്നിധിയിൽ നടത്തുന്ന വിലാപമായിട്ട് ഈ വേദഭാഗത്തെ നമുക്ക് ചിത്രീകരിക്കാം. അതിലൂടെ ഒന്നാമത്തെ ആശയം ഞാൻ ഓർമ്മിപ്പിച്ചത്, ദൈവത്തിന്റെ അസാന്നിധ്യത്തിൽ ശരീരം മരിക്കുന്നു. ആ മരണം, അതിൽ ദേഹത്തിന്റെ ഈ മരണത്തിൽ ആത്മാവിന്റെയും ദേഹിയുടെയും വേദന, പലപ്പോഴും പാപമരണത്തിൽ വ്യക്തി അനുഭവിക്കുന്ന വേദനയാണ് ഇത്. ഞാൻ ഓർമ്മിപ്പിച്ചു, ദൈവത്തിന്റെ അസാന്നിധ്യം അത് നമ്മുടെ പാപ സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന ചിന്തയാണ്. യേശു ക്രിസ്തുവിന്റെ വേദനയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് കർത്താവ് പാപിയായതുകൊണ്ടല്ല, മറിച്ച് ലോകത്തിന്റെ പാപം ക്രിസ്തു സ്വീകരിച്ചപ്പോൾ ആ ലോകത്തിന്റെ പാപത്തെ വഹിച്ച വേദനയാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്നുള്ള വേദന. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യന്റെ ചിന്ത മാത്രമാണ്. തമ്പുരാൻ ഒരിക്കലും നമ്മെ വിട്ടുപിരിയുന്നില്ല. യാക്കോവിന്റെ ദുഃഖം ഉൽപ്പത്തി പുസ്തകം 42:36 വാക്യത്തിൽ വിവരിക്കുന്നു. മഗ്ദലന മറിയയുടെ കരച്ചിൽ യോഹന്നാന്റെ സുവിശേഷം 20:13-16 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു. ഇവിടെയെല്ലാം മഹത്തരമായ ജീവന്റെ പ്രത്യാശയാണ് പിന്നീട് പ്രഘോഷിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ ദർശിക്കുന്നത്. മാർത്തയുടെയും മറിയയുടെയും ദുഃഖം ജീവന്റെ പ്രത്യാശയായി, ജീവന്റെ പരമാനന്ദമായി ലാസറിന്റെ ഉയർപ്പിലൂടെ കർത്താവ് പ്രഖ്യാപിക്കപ്പെടുന്നു. ഡോസ്റ്റോവസ്കിയുടെ വളരെ പ്രസിദ്ധനായ ആധുനിക കാലഘട്ടത്തിലെ ശ്രേഷ്ഠനായ നോവലിസ്റ്റ് മഹാനായ വെർണാൻ ഷോ പറയുന്നത്, ഡോസ്റ്റോവസ്കിയെ പോലെ നോവൽ സാഹിത്യത്തെ ഇത്രമാത്രം അതിന്റെ പൂർണ്ണത വിവരിച്ച ഒരു മനുഷ്യനില്ലെന്നാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കൃതിയാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ്. അതിലെ രണ്ട് കഥാപാത്രങ്ങൾ സോണിയ റാസ്കോനിക്കോവ്. റാസ്കോനിക്കോവ് എന്ന ചെറുപ്പക്കാരൻ പട്ടിണിയുടെ ഗതികേടിൽ അവൻ അനുഭവിച്ച ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ രണ്ട് കൊലപാതകം ഒരേ സമയത്ത് ചെയ്തു. അതാണ് ക്രൈം ഇൻ ദിസ് നോവൽ, ഇരട്ട കൊലപാതകം. റാസ്കോനിക്കോവ് എന്ന ചെറുപ്പക്കാരൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പഠിക്കുന്നു. അവൻ പെട്ടെന്നുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു പോൺ ബ്രോക്കറേയും അതുപോലെ തന്നെ ഒരു സഞ്ചാര സുവിശേഷകിൽ ഇസേവിറ്റിയും കൊല്ലുന്നു. അതിനുശേഷം അവൻ പോയി, ഞാൻ പെട്ടെന്ന് കഥ പറയുക, അവൻ പോയി മൂടി പുതച്ച് കിടക്കുകയാണ്. പോലീസ് അന്വേഷിക്കുന്നു ഈ ഇരട്ട കൊലപാതകം ചെയ്തത് ആരാണ്. റാസ്കോനിക്കോവ് എന്ന ചെറുപ്പക്കാരൻ ഒരു സ്വസ്ഥതയില്ല, കാര്യം പോലീസ് അവനെ പിടിക്കുന്നില്ല. അവൻ തീരുമാനിച്ചു ജീവിതത്തിന് എന്തെങ്കിലും ഒരു സുഖം കിട്ടണം. ആ സുഖത്തിന് വേണ്ടി അവൻ ചെല്ലുന്നത് സോണിയ എന്ന പെങ്കൊച്ച് നടത്തുന്ന വ്യഭിചാരശാലയിലാണ്. സോണിയ എന്ന പെങ്കൊച്ച് നടത്തുന്ന വ്യഭിചാരശാലയിൽ, കാരണം അവന് അവന്റെ പെങ്ങൾ കൊടുത്ത മോതിരം പണയം വെച്ച് കിട്ടി ഇച്ചിരി പൈസ കൊണ്ട് ആ പൈസ കൊണ്ട് സ്വസ്ഥതയ്ക്ക് വേണ്ടി വ്യഭിചരിക്കാം, അതാണ് അവന്റെ ചിന്ത. സോണിയയുടെ വ്യഭിചാരശാല ചെല്ലുമ്പോൾ അവനൊരു വേദപുസ്തകം വ്യഭിചാരശാലയിൽ കണ്ടു. ഡോസ്റ്റോവസ്കിയുടെ, മഹാനായ ഡോസ്റ്റോവസ്കിയുടെ, അദ്ദേഹം ഒരു വേദശാസ്ത്രജ്ഞനുമാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ. അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യം റാസ്കോനിക്കോവ് എന്ന ചെറുപ്പക്കാരനെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, വ്യഭിചാരശാലയിൽ എന്തിനാണ് വേദപുസ്തകം? വ്യഭിചാരശാലയിൽ എന്തിനാണ് വേദപുസ്തകം? ഉടനെ സോണിയ എന്ന വ്യഭിചാരണി റാസ്കോനിക്കോവിനോട് പറയുന്നുണ്ട്, നീ കേട്ടില്ലേ ഈയിടെ ഒരു ഇരട്ട കൊലപാതകം നടന്നത്? അതിൽ മരിച്ചൊരു സ്ത്രീ ഉണ്ടല്ലോ, ലിസേവിറ്റ, അവരുടെ സഞ്ചാര സുവിശേഷികയായിരുന്നു. ആ സ്ത്രീ കൊണ്ടെത്തുന്നതാണ് ഈ വേദപുസ്തകം. റാസ്കോനിക്കോവിന്റെ ഉള്ളു പെടയുകയാണ്, കാരണം അവനാണ് ഈ സ്ത്രീയെ കൊന്നത്. അപ്പൊ അവൻ, റാസ്കോനിക്കോവ് എന്ന ചെറുപ്പക്കാരൻ, വ്യഭിചാരണി സോണിയയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സോണിയ നിനക്ക് ഈ വേദപുസ്തകം ഒന്ന് വായിക്കാവോ? അവൾ പറഞ്ഞു ഞാൻ വായിക്കാം. അവൾ തുറന്നു വായിച്ചത് നമ്മൾ ഇന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 11:1. അവൾ വായിച്ചു, സോണിയ എന്ന പെങ്കൊച്ച എന്ന വ്യഭിചാരണി യോഹന്നാന്റെ സുവിശേഷം 11 മുഴുവൻ വായിച്ചു. 44 വാക്യം, ലാസറീ പുറത്തു വരിക എന്ന വാക്യം വരെ വായിച്ചപ്പം റാസ്കോണിക്കോ എന്ന ചെറുപ്പക്കാരനെ സഹിക്കാമല്ല. അവൻ ഉടനെ സോണിയയോട് പറഞ്ഞു, സോണിയ നിർത്ത, കാരണം 44 വാക്യം വായിച്ചപ്പം പിന്നെ ഒരു വാചകം പോലും വായിക്കാൻ, അത് കേൾക്കാനുള്ള ക്ഷമസത്യത്തിൽ റാസ്കോനിക്കോവിനില്ല. റാസ്കോനിക്കോവ് ലാസറേ പുറത്തു വരിക എന്ന യേശുവിന്റെ ശബ്ദം സോണിയ വായിച്ചപ്പം, വ്യഭിചാരണി സ്ത്രീ വായിച്ചപ്പം, റാസ്കോനിക്കോവ് സോണിയയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ചീഞ്ഞഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ, ചീഞ്ഞഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ ഇരട്ട കൊലപാതകം ചെയ്തവനെ രക്ഷിക്കാൻ ഒക്കൂ. സത്യത്തിൽ ആ മനോഹരമായ നോവൽ, അത്രയും നന്നായി യോഹന്നാന്റെ സുവിശേഷം 11 വ്യാഖ്യാനിച്ച ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ചീഞ്ഞഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ ഇരട്ട കൊലപാതകം ചെയ്തവനെ രക്ഷിക്കാൻ ഒക്കൂ. സഹോദരങ്ങളെ, ഈ നോവൽ അവസാനിക്കുമ്പം ഇരട്ട കൊലപാതകൻ റാസ്കോനിക്കവും വ്യഭിചാരണി സോണിയായും റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ രണ്ട് പ്രഖ്യാപിത വിശുദ്ധന്മാരായി തീരുന്നതായിട്ടാണ് റാസ്പി ഓസ്റ്റോവസ്കി ചിത്രീകരിക്കുന്നത്. ഏറ്റവും മനോഹരം ഈ വേദഭാഗം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹര അർത്ഥതലം തമ്പുരാൻ നമ്മോടുകൂടെയുണ്ട്. അനുതാപത്തിന്റെ വാതിലുകൾ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ തുറന്നാൽ ഏത് തീവ്ര പാപങ്ങളെയും കടും ചുവപ്പായിരുന്ന പാപങ്ങളെയും ഹിമം പോലെ വെളുപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ചീഞ്ഞഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച യേശുവിനെ ഇരട്ട കൊലപാതകൻ ചെയ്ത കൊലപാതകനെ രക്ഷിക്കുവാനും സാധിക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് കുരിശിൽ കിടന്ന കർത്താവ് കരയുന്നത്. എന്റെ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ല എന്ന മാർത്തയുടെയും മറിയയുടെയും വേദന യഥാർത്ഥത്തിൽ ലോകത്തിന്റെ പാപഭാരത്തിന്റെ വേദന മാനസാന്തരത്തിന്റെ വാതിൽ തുറക്കുന്ന അപേക്ഷയാണ്. ആ മാനസാന്തരത്തിന്റെ വാതിൽ തുറന്നാൽ അവിടെയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണമില്ലായ്മ രുചിക്കുന്ന യഥാർത്ഥ അനുതാപത്തിന്റെ യഥാർത്ഥ ജീവന്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ദിവസത്തെ പ്രാർത്ഥന സംഭവത്തിലൂടെ, പ്രാർത്ഥനാ യോഗത്തിലൂടെ, തിരുവചന ധ്യാനത്തിലൂടെ സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ സത്യ അനുതാപത്തോടെ മരണമില്ലായ്മ രുചിക്കുവാൻ, മരണമില്ലായ്മ രുചിക്കുവാൻ, നിത്യജീവന്റെ അനുഭവം രുചിക്കുവാൻ നമുക്കെല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.
യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11 അധ്യായത്തിന്റെ 21 വാക്യം ആധാരമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട വർഗീസ് ഫ്രീസച്ചൻ മരണത്തെ പറ്റി നൽകിയ സത്യത്തിന് ഒരു പ്രസംഗമല്ലായിരുന്നു, ഒരു തീസിസ് ആയിരുന്നു. ഒരു വലിയൊരു ഒരു ഒരു തീസിസ് ആയിരുന്നു. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടു. അതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞത് കൺഫ്യൂഷൻ ആകും. ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ ആ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വളരെ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മരണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അച്ഛൻ എടുത്തു. അതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഞാൻ അത് പഠിച്ചിരിക്കുന്ന വിഷയത്തെ കൺഫ്യൂസ് ചെയ്യിക്കാൻ കാരണം ആഗ്രഹിക്കുന്നില്ല. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. അച്ഛനെ ഇനി കൂടുതൽ കേൾക്കാനും ദൈവശാസ്ത്രത്തിന്റെ ദൈവവചനത്തിന്റെ വലിയ ചിന്തകളെ നമുക്ക് ഗ്രഹിക്കാനും തക്കവണ്ണം തുടർന്നുള്ള ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഫാമിലി കോൺഫറൻസിലും ഒക്കെ നമുക്ക് അവസരം ലഭിക്കും എന്നുള്ളത് കൊണ്ട് ഉള്ള ആ ഒരു അവസരത്തിനായിട്ടും പ്രത്യേകമായിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പോൾ ഗായകസംഘം ഒരു ചെറിയ പാട്ട് പാടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും.
സുപരിചിതമായ ഗീതം, സുവിശേഷ ഗീതത്തിലെ 233 പേജ്.
കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുമ്പേ കാളതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ. ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ, മൗനം ദേശിക്കാതെ സമാദാനത്തോടതുവ എൻ പാപത്തിൻ പ്രകുലതയിൽ റൂഹാ വഴി ഞാൻ പ്രാപിച്ച മുൻവാദത്തമകറ്റിയതിൽ നൽവരമില്ലാത്തവനായ കൃപയുള്ളോരെ റൂഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻഹിതമെന്നെ കാണി ചമല മനസ്സിൽ
ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ഓർത്ത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പാർക്കുമോർ സ്നേഹനന്ദിയായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും ഒക്കെ ആയിരുന്നു അവിടുത്തെ ഇമ്പമേറിയ സ്വരം കേൾക്കുവാൻ ഇടയാക്കിയ ഈ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഓരോ നിമിഷവും അവിടുത്തെ ഉള്ളംകൈയിൽ ഞങ്ങളെ വഹിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും അവിടുന്ന് കൂടെയിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളെ കൂട്ടിയൊരുക്കിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കുറവുകളും കുറ്റങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും പല കഷ്ടതയിലും പ്രയാസത്തിലുമാകുന്നു. കർത്താവേ, ഞങ്ങൾ നിന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ ദേഹി മരിക്കുന്ന അനുഭവം, ശരീരം മരിക്കുന്ന അനുഭവം കർത്താവേ പലപ്പോഴും ദേഹത്തിന് ദേഹിക്കും ദുഃഖമുളവാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ദൈവം മരണത്തെക്കുറിച്ച് ഞങ്ങൾ തിരുവചനത്തിലൂടെ ശ്രദ്ധിച്ചല്ലോ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മരണം ഏറ്റുകൊണ്ട് മരണത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു കർത്താവേ. അതിനെ രുചിച്ചറിഞ്ഞ് ജീവിപ്പാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൊക്കെ ഉപരിയായി കർത്താവേ, നിന്റെ ദൃശ്യരക്തങ്ങളുടെ അനുഭവം മൂലം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങളെ എവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം നിന്റെ സന്നിധിയിൽ വണങ്ങി തലകുനിച്ചിരിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസനയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ വലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളും അവലാദികളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും തിരുസനം സമർപ്പിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിക്കുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ. രോഗത്താൽ ദുഃഖത്താൽ പ്രയാസത്തിലിരിക്കുന്ന ആശുപത്രിയിലെ ഭവനങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് ആണിപ്പടിതുള്ള സൗഖ്യമാക്കുന്ന കരം തൊട്ട് അവിടുന്ന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ കർത്താവേ, നിന്റെ ഉള്ളം കയ്യിൽ എല്ലാ മക്കളെയും വഹിക്കണമേ. കർത്താവേ, മാതാപിതാക്കളെ എല്ലാവരെയും തിരുസം സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ദാസിദാസന്മാരെയും അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും മാനിക്കണമേ. ദൂരത്തും ചാർത്തുമായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, മക്കളെ കൊണ്ട് വിഷമത അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ലൊരു തിരിച്ചുവരവിനായിട്ട് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. നന്മയാൽ നിറയ്ക്കണമേ കർത്താവേ. അവരുടെ കുറവുകളെയെല്ലാം ക്ഷമിക്കണമേ കർത്താവേ. ഈ തിരുവചനം കേട്ടത് മുഖാന്തരമായി ഞങ്ങൾ അനുഗ്രഹീതരായി തീരുവാനും വരുന്ന ആഴ്ചയിൽ ഒന്നിച്ചു കൂടുന്നവരെയും അവിടെ എവിടെയായി ഞങ്ങളെ സുരക്ഷിതമായിട്ട് കാത്തുകൊള്ളിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ മുഴുവനായും അനുഗ്രഹിക്കണമേ. ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന തിരുവേനിയും അതുപോലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ അതിയോടന്തം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ലോകത്തെ നാനാഭാഗങ്ങളിൽ കഴിയുന്ന സഭയുടെ പ്രവർത്തനത്തെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോലെ എബ്രഹാമിന്റെ ഇസ്ഹാക്കിനെ യാക്കോബിനെ ദർശിപ്പിക്കും. ഞങ്ങളോരും കൂടി നടക്കുന്ന നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നോ നാളെ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ഈ അനുഗ്രഹിക്കുന്ന സുരക്ഷ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവാനുകർ നൽകുന്ന ഇവരുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ ധന്യമായ ഒരു ചിന്ത പകർന്നു വന്ന വന്നി വർഗീസ് റീസ് അച്ഛൻ, തീർച്ചയായിട്ടും അച്ഛന്റെ വചന പ്രഘോഷണം അത് വർണ്ണാതീതമാണ്. വളരെ മനോഹരമായിട്ട് ആഴമായ ഒരു ആശയത്തെ പറ്റി നമ്മളെ പ്രബോധിപ്പിച്ചു. വീണ്ടും വളരെ വിനയത്തോടും സ്നേഹത്തോടും പ്രിയപ്പെട്ട വർഗീസ് റീസിനുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സുസൂറയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അച്ഛന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്റെ പേരുണ്ട്. ഫീലിപ്പോസ് അച്ഛൻ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒക്കെ അച്ഛൻ നേതൃത്വം നൽകി. ഫീലിപ്പോസിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച രാജൻ, എല്ലാവർക്കും നന്ദി. വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.